ശ്രീമതി സൂസൻ ഏബ്രഹാം. സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. രാജ്യാന്തര യോഗാ ദിനം പ്രമാണിച്ച് നമുക്കറിയാം പതിവിലും അധികം പരിപാടികളാണ് നടക്കുന്നത്. എന്തൊക്കെ പരിപാടികളാണ് ഇപ്പൊ യോഗാ ദിനത്തോടനുബന്ധിച്ച് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിക്കുന്നത്? ഇന്ത്യൻ സർക്കാർ അംഗീകൃത യോഗ അധ്യാപികയായതുകൊണ്ട് തന്നെ അത് എനിക്കൊന്ന് ആധികാരികമായി പറയാൻ പറ്റുന്നതും സൂസന് തന്നെയായിരിക്കും എന്ന് തോന്നുന്നു.
സൽവി, ഞാൻ എനിക്ക് കൂടുതലും ഓഫ് ഹാൻഡ് മെൽബണിൽ എന്താ നടക്കുന്നതെന്നാണ് അറിയുന്നത്. ഇവിടെ കോൺസുലേറ്റ് ഓഫീസ് മെൽബണുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ട്. അപ്പം പെർത്തില് 18th of June ഐ ഡി വൈ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഫോർമാറ്റ് ജനറലി സെയിം ആയിരിക്കും. മെൽബണിൽ ഈ വരുന്ന ഞായറാഴ്ചയാണ് 25th കൊളാബറേഷൻ വിത്ത് ദ ഇന്ത്യൻ കോൺസുലേറ്റ് മെൽബൺ. ആസന പ്രാക്ടീസ് ആണ്, ആർട്ട് ഓഫ് ലിവിംഗ് മെൽബണുമായിട്ട് അസോസിയേറ്റഡ് ആണത്. പിന്നെ സിഡ്നിയില് 21st of June, അതായത് ആക്ച്വൽ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗയുടെ അന്ന് വൈകുന്നേരം യോഗാസന പ്രാക്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഹൈക്കമ്മീഷനിൽ കാൻബ്രയിൽ 17th June യോഗാസന ഡേ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു.
ഓക്കെ, എന്തൊക്കെ ആണ് ഈ യോഗാസന പ്രാക്ടീസുകളിൽ സാധാരണയായി നടക്കാറ്? ഇപ്പം പെർത്തില്, മെൽബണിൽ, സിഡ്നിയിലൊക്കെ സംഘടിപ്പിക്കുന്നു എന്ന് സൂസൻ പറഞ്ഞു.
ഓൾട്ടർനേറ്റ് തെറപ്പീസ്, അതായത് യോഗ, ആയുർവേദ, സിദ്ധ, ഹോമിയോപ്പത്തി, നാച്ചുറോപ്പത്തി, ഇതിന്റെ എല്ലാം കൺട്രോൾ വരുന്ന ഇന്ത്യയിലെ മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ആയുഷ്. അപ്പൊ മിനിസ്ട്രി ഓഫ് ആയുഷ് ഒരു പ്രോട്ടോകോൾ കൊടുത്തയച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഒരു കോമൺ യോഗ പ്രോട്ടോകോൾ. അതായിരിക്കും മിക്കവാറും എല്ലാ എംബസികളിലും കോൺസുലേറ്റുകളിലും അവർ ഫോളോ ചെയ്യുന്നത്. അത് ജനറൽ പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ ഈസി ആയിട്ടുള്ള ആസനകളാണ്, ഹോൾ ബോഡി ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ. അപ്പം നമ്മൾ ജനറലി ഒരു വാമപ്പ് സീക്വൻസ് ആയിട്ട്, സൂക്ഷ്മ വ്യായാമം എന്ന് പറയുന്ന വാമപ്പ് സീക്വൻസ് ആയിട്ട് തുടങ്ങും. പിന്നെ ചെറിയ ബോഡിയുടെ പല ഭാഗങ്ങളിലായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാണായാമം ചെയ്യും, പിന്നെ മെഡിറ്റേഷനിലേക്ക് കയറും. ജനറലി ഇതാണ് അതിന്റെ ഫോർമാറ്റ്.
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പരിപാടികളെല്ലാം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്നതാണ് അല്ലേ?
കോൺസുലേറ്റുകളിലോ അല്ലെങ്കിൽ എംബസി വഴിയുള്ള.
ഇപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള പല വിദേശ രാജ്യങ്ങളിലും ഇപ്പൊ യോഗയുമായി ബന്ധപ്പെട്ട പരിപാടികളും അതുപോലെ തന്നെ യോഗ ക്ലാസുകളും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ ഇവിടെ ക്ലാസുകളും മറ്റു പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കാൻ ഓസ്ട്രേലിയൻ സർക്കാർ എത്രത്തോളം പിന്തുണ നൽകുന്നുണ്ട് സൂസൻ?
അതൊരു ഇച്ചിരി ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്റെ അറിവില് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തൽക്കാലം അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ല. അതായത് യോഗയെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു യോഗനെ ഒരു സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനോ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന് അതിനുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് ഈ ഒരു ഓൾട്ടർനേറ്റ് തെറപ്പി ആയിട്ടേ അവരത് കൺസിഡർ ചെയ്യുന്നുള്ളൂ, വേറെ തെറപ്പീസ് പോലെ തന്നെ. ഇപ്പൊ പ്രൈവറ്റ് ബോഡികളുണ്ട്, ഇപ്പോൾ യോഗ ഓസ്ട്രേലിയ, യോഗ അലയൻസ് എന്നൊക്കെ പറഞ്ഞ് അവര് ഇതിനുവേണ്ടി കുറെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ആൾക്കാരിലേക്ക് ആ യോഗനെ പറ്റിയുള്ള നോളജും യോഗ ടീച്ചേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കൊടുക്കുന്നത്. പക്ഷെ എന്റെ അറിവില് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഇപ്പം നമുക്ക് ഒരു മിനിസ്ട്രി ഓഫ് ആയുഷ് ഉള്ള പോലെ യോഗയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അങ്ങനെയൊന്നും ഓസ്ട്രേലിയയിൽ തൽക്കാലം ഇല്ല.
ഓക്കെ, ഇവിടെ ഇപ്പൊ നിരവധി പേർ യോഗ ക്ലാസുകൾ നടത്താറുണ്ട്. അപ്പോ ഈ യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഫിസിക്കൽ ഇഫേർട്ട് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അംഗീകൃത യോഗ അധ്യാപകരെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും?
ഓക്കെ, സെൽവി, ഇവിടെ രണ്ട് ബോഡികളാണ് ഉള്ളത് മെയിൻ ആയിട്ട് ഓസ്ട്രേലിയയില്. ഇത് രണ്ടും പ്രൈവറ്റ് ബോഡികളാണ്, ഒന്ന് യോഗ ഓസ്ട്രേലിയ, മറ്റേ യോഗ അലയൻസ്. യോഗ ഓസ്ട്രേലിയ റെക്കഗ്നൈസ് ചെയ്ത ചില സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ആണ് നമ്മുടെ യോഗ ടീച്ചർ ട്രെയിനിങ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് യോഗ ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് ചേരാൻ പറ്റും. ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം, അതൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അവരെ പ്രൊഫഷണൽ ലെവൽ ടീച്ചർ എന്നും പറഞ്ഞ് കയറാം. പിന്നെ നമ്മളുടെ എക്സ്പീരിയൻസ്, നമ്മൾ എത്ര ക്ലാസ്സുകൾ എടുക്കുന്നോ, നമ്മൾ എത്ര അവേഴ്സ് യോഗ പഠനത്തിലേക്ക് സ്പെൻഡ് ചെയ്യുന്നോ, നമ്മുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ, അത് ബേസ് ചെയ്തിട്ട് നമ്മുടെ ലെവലുകൾ. അപ്പൊ ലെവൽ 1 യോഗ ടീച്ചറുണ്ട്, ലെവൽ 2 യോഗ ടീച്ചറുണ്ട് യോഗ ഓസ്ട്രേലിയ, അങ്ങനെ പല ലെവൽസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് യോഗ അലയൻസ്. ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന സിമിലർ ആണ്, അവരെല്ലാം പ്രൈവറ്റ് ബോഡീസ് ആണ്, ഒരു ഗവർണിംഗ് ബോഡി പോലെ. അവർക്ക് പല ലെവൽസ് ഓഫ് ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം രജിസ്റ്റേർഡ് യോഗ ടീച്ചർ RYT എന്ന് പറയുന്നതാണ് യോഗ അലയൻസിന്റെ ഒരു ഇക്വലന്റ് ആയിട്ട് പറയാനും പറ്റുന്നത്. അപ്പം ഒരു രജിസ്റ്റേർഡ് യോഗ ടീച്ചറിനെ കണ്ടുപിടിക്കണമെങ്കിൽ, ഒന്നില്ലെങ്കിൽ യോഗ ഓസ്ട്രേലിയയുടെ വെബ്സൈറ്റിൽ പോയി നമുക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലം എൻട്രി ചെയ്താൽ അവിടുത്തെ രജിസ്റ്റേർഡ് ടീച്ചേഴ്സിന്റെ പേര് കിട്ടും, അല്ലെങ്കിൽ യോഗ അലയൻസിൽ പോയി തിരക്കാം.
ഓക്കെ, അപ്പൊ യോഗ ഓസ്ട്രേലിയ അഥവാ യോഗ അലയൻസിന്റെ വെബ്സൈറ്റിൽ നിന്നും ഒരു അംഗീകൃത യോഗ ടീച്ചറെ കണ്ടെത്താൻ സാധിക്കും അല്ലേ?
കറക്റ്റ്. ട്രഡീഷണൽ ഇന്ത്യൻ സ്കൂൾസുമായിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റർ പോയി പ്രാക്ടീസ് ചെയ്താലേ അത് യഥാർത്ഥത്തിൽ എന്തിനാണ് നാട്ടിൽ അത് പ്രാക്ടീസ് ചെയ്തേ, ആ ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. യോഗ ഈസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ദ സ്പിരിച്വൽ ഡിസിപ്ലിൻ. അപ്പൊ ആ സ്പിരിച്വാലിറ്റി കോമ്പോണന്റ് അതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഒരു സെന്ററിൽ പോയി ചേരും.
ഓക്കെ, അപ്പോൾ ഈ യോഗയിൽ ഒരു സ്പിരിച്വാലിറ്റി കമ്പോണന്റ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് തന്നെ ഞാൻ സൂസനോട് ചോദിക്കട്ടെ, പൊതുവേ ഉള്ള ഒരു സംശയം കൂടിയാണിത്. നമ്മൾ പലരോടും ചോദിച്ചിട്ടുണ്ട് എങ്കിലും ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഒന്നുകൂടി ഒന്ന് ചോദിക്കുകയാണ്, യോഗ റിലീജിയസ് ആണെന്ന് പറയാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും യോഗ റിലീജിയസ് അല്ലാന്ന്. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഫിസിക്കലായിട്ട് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മേക്ക് ഇൻ എഫക്ട് ഓൺ യുവർ ബോഡി, ഇഫ് ഇറ്റ് ഹാസ് എൻ എഫക്ട് ഓൺ യുവർ ബോഡി. അതുപോലെ തന്നെ യോഗയ്ക്ക് എല്ലാ രീതിയിലും എല്ലാ ആൾക്കാരിലും ഇറ്റ് ഹാസ് ദ സെയിം ഇഫക്റ്റ് ഓൺ. അതിൽ ഈ ഒരു റിലീജിയസ് കമ്പോണന്റേ ഇല്ല, അതൊരു ആക്ച്വലി ഒരു സയൻസ് ആണ്. ഡെഫിനറ്റ്ലി യോഗ ഒറിജിനേറ്റ് ചെയ്ത് ഇന്ത്യയിലാണ്, അപ്പം ഹിന്ദുവിസമായിട്ട് ഒരു ലിങ്ക് ഉണ്ട് അതിന്. യോഗയിലെ ചാൻറ്റിംഗ് ഉണ്ട്, ചില ചാൻസിൽ നമ്മൾ ഹിന്ദു ഡേറ്റീസിനെ ഇൻവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഒരു പോസിറ്റീവ് എനർജി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ബൈ ദ വേ, ഐ ആം ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ക്രിസ്ത്യൻ ആണ്. യോഗ പഠിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ക്രിസ്ത്യാനിറ്റി അബാൻഡൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വേദാന്തത്തിലേക്കും യോഗയിലേക്കും വന്നേ പിന്നെ ഐ ഹാവ് എ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ മൈ ക്രിസ്ത്യാനിറ്റി. അപ്പം ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ, യോഗ ഡെഫിനറ്റ്ലി റിലീജിയസ് അല്ല, ഇറ്റ് ഈസ് എ സ്പിരിച്വൽ ഡിസിപ്ലിൻ.
ഓക്കെ, പക്ഷേ സൂസൻ പറഞ്ഞല്ലോ അത് അതിന്റെ അത് ചാൻറ്റിംഗ് വരുന്നുണ്ട്, മന്ത്രങ്ങൾ ചൊല്ലാറുണ്ട് അല്ലേ? അപ്പോൾ
ഹിന്ദു ഡേറ്റീസിനെ വിളിക്കുന്നത് ശിവനെ വിളിക്കുന്നുണ്ട്, ശിവനാണ് ആദി ഗുരു, ശിവൻ ഇൻവോക്ക് ചെയ്യുന്ന മന്ത്രങ്ങൾ പറയുന്നുണ്ട് നമ്മൾ.
ഓക്കെ, കൂടാതെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ആശ്രമങ്ങളിൽ അല്ലെങ്കിൽ സന്യാസി സമൂഹങ്ങൾക്കിടയിലാണ് യോഗ കൂടുതലായും പ്രാക്ടീസ് ചെയ്യുന്നത് കാണാറും. അതുകൊണ്ട് തന്നെ സൂസൻ, ഇത് തീർത്തും റിലീജിയസ് അല്ല എന്ന് പറയാൻ സാധിക്കുമോ?
ഞാൻ പറയട്ടെ, ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പോസിറ്റീവ് അഫർമേഷൻ, ഒരു പോസിറ്റീവ് എനർജി പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളും ആ എനർജി നമ്മളുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം ആ രീതിയിലാണ് അതിനെ കൺസിഡർ ചെയ്യേണ്ടത്. മനുഷ്യൻ കൊണ്ടുവന്ന കമ്പോണന്റ് ആണ് റിലീജിയൻ. അപ്പം നമുക്ക് അതിനെ ഓവർകം ചെയ്ത് അത് നമ്മൾ എങ്ങനെ കാണുന്നോ അതാണ് യഥാർത്ഥത്തിൽ യോഗ ആൻഡ് ഇറ്റ്സ് ടെക്നീക്സ് വളരെ സയന്റിഫിക് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. അതിൽ യാതൊരു റിലീജിയസ് കോമ്പോണന്റ് വരുന്നില്ല.
യോഗയുടെ മറ്റൊരു തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായും അത് മതപരമായാണ് കാണുന്നതെന്ന് പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചു എന്ന് മാത്രം.
എല്ലാവരും മനസ്സിലുള്ള ഒരു കാര്യമാണ്.
ഇനിയിപ്പോ മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ യോഗ ഇവിടെയും നടത്തപ്പെടുന്നത് സൂസൻ കണ്ടിട്ടുണ്ട്, ഇന്ത്യയിലും യോഗ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലുള്ളവർ പ്രാക്ടീസ് ചെയ്യുന്ന യോഗ ആ ഒരു ട്രഡീഷണൽ രീതിയിലാകാം അല്ലെ? എന്നാൽ ഇവിടെയുള്ളവർ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആ ഒരു രീതിയിൽ തന്നെയാണോ ഇവരും പ്രാക്ടീസ് ചെയ്യുന്നത്, അതോ എന്തെങ്കിലും വ്യത്യാസം സൂസന തോന്നിയിട്ടുണ്ടോ?
ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ പ്യുവർലി ഫിസിക്കൽ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രമാണ് അത് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ ജിമ്മുകളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ജസ്റ്റ് യോഗ കൊണ്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ആ ഫിസിക്കൽ ഗുണങ്ങൾ, സ്ട്രോങ് ബോഡി, മോർ കണ്ടീഷൻഡ് ബോഡി, എസ്തെറ്റിക് ഗുണങ്ങൾ, അങ്ങനത്തെ എല്ലാ ഓൾ ദി എസ്തെറ്റിക് ബെനിഫിറ്റ്സ് ബേസിക്കലി ചെയ്യുന്നത്. പക്ഷെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സ്പിരിച്വൽ കോമ്പോണന്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഒരു കാര്യത്തെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അറിയണം എന്തിനു വേണ്ടിയാണ് ആ ഒരു കാര്യം കൊണ്ടുവന്നത്. അപ്പം ടിപ്പിക്കൽ യോഗ ക്ലാസ് നാട്ടിലാണെങ്കിൽ ഒരു പ്രേയറുമായിട്ട് തുടങ്ങും. ആ പ്രേയർ കഴിഞ്ഞിട്ട് അതൊരു സ്പിരിച്വൽ പ്രാക്ടീസ് ആണെങ്കിൽ ആ രീതിയിലാണ് അവർ ആ ക്ലാസ് എടുക്കുന്നത്. പിന്നെ ഒരുപാട് ബ്രെത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നാട്ടിൽ. നമ്മൾ ആസനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രെത്തുമായിട്ട് സിൻക്രണൈസ് ചെയ്യണം, ബ്രീതിങ്ങിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എൻഡ് ചെയ്യുമ്പോഴും അതൊരു ഒരു ക്ലോസിങ് പ്രേയറും കാണും. അപ്പം മൊത്തത്തിൽ മൈൻഡിനെയും കൂടി അതൊരു വളരെ നല്ല രീതിയിൽ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറയാൻ നമ്മൾ കയറി ചെല്ല ഉടനെ തന്നെ നമ്മൾ ഫിസിക്കൽ ലൈഫ് ആക്ടിവിറ്റിയിലേക്ക് കയറുകയാണ്. അപ്പം പിന്നെ ബ്രത്തിന് നാട്ടിലെ പോലെ നാട്ടിന്റെ അത്രയും ആ ഇമ്പോർട്ടൻസ് ബ്രത്തിന് ഇവിടെ കൊടുക്കുന്നില്ല. അപ്പം എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഐ ഡോണ്ട് സീ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഇവിടെ ചെയ്യുന്ന യോഗയും ഫോർ ഇൻസ്റ്റൻസ് ദ പിലാറ്റിസ് ഓർ എനി അതർ ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് യോഗ. ഇറ്റ്സ് ജസ്റ്റ് അനദർ, അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സ് ആക്രോബാറ്റിക്സ് ഇതൊക്കെ പോലെ തന്നെയാണ് ഇവിടെ യോഗ നടത്തുന്നത്. ജസ്റ്റ് ബോഡിയുടെ പല ഭാഗങ്ങളെ ഫിറ്റ് ആക്കുക, അതാണ് ഇവിടെ യോഗ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്ത്യയിൽ അതൊരു ഹോളിസ്റ്റിക് പ്രാക്ടീസ് ആണ്.
ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും യോഗാ ദിനത്തോടനുബന്ധിച്ച് ഈ യോഗയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി ശ്രീമതി സൂസൻ ഏബ്രഹാം.
സെൽവി, താങ്ക് യു വെരി മച്ച്.